السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഇക്കാലത്ത് ലോകത്ത് എല്ലായിടത്തും ഫിത്നയും ഫസാദും വ്യാപിച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ ദീനിന്റെ പേരിൽ ഫസാദ് നടക്കുന്നു, ചിലയിടത്ത് ഭൗതിക ശക്തിയും മേൽക്കോമയും സ്ഥാപിക്കുന്നതിന് ഫസാദ് നടക്കുന്നു, ചിലയിടത്ത് ദാരിദ്ര്യത്തിൻ്റെയും സമ്പന്നതയുടെയും മത്സലം കാരണം ഫസാദ് വ്യാപിച്ചിരിക്കുന്നു, ചിലയിടത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണം നിലനിർത്തുന്നതിനായി ഫസാദ് ഉണ്ടായിരിക്കുകയാണ്. ചിലയിടത്തിൽ ഭവനങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കും ഫസാദും ഉണ്ടാകുന്നു. ചിലയിടങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങൾ നൽകാത്തതിനാൽ വഴക്കും വക്കാണവും ഫിത്നയും ഫസാദും വ്യാപിക്കുന്നു. ചിലയിടങ്ങളിൽ പാരമ്പര്യ ഘനത സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫസാദിനായി ശ്രമിക്കുന്നു. ചിലയിടങ്ങളിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി തെറ്റായ രീതിയിൽ അവലംബിച്ചുകൊണ്ട് ഫിത്നക്കും ഫസാദിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഏതു വശത്തൂടെ നോക്കിയാലും ലോകം ഫിത്നയുടെയും ഫസാദിലും വീണിരിക്കുകയാണ്. പാവപ്പെട്ടവർ ഇതിൽ നിന്ന് സുരക്ഷിതരല്ല, സമ്പന്നർ ഇതിൽ നിന്ന് സുരക്ഷിതരല്ല, അഭിവൃദ്ധി രാഷ്ട്രങ്ങൾ ഇതിൽ നിന്നും സുരക്ഷിതരല്ല, അഭിവൃദ്ധിപ്പെടാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അഭിവൃദ്ധി നേടിയ രാജ്യങ്ങൾ ഇതിൽ നിന്നും സുരക്ഷിതരല്ല. എന്നാൽ മനുഷ്യൻ സ്വയം ഇക്കാലത്ത് വലിയ പുരോഗതി പ്രാപിച്ചവരായി മനസ്സിലാക്കുന്നു. ഇവർ കരുതുന്നത് ഈ അറിവും ബുദ്ധിയും വെളിച്ചത്തിന്റെ കാലമാണെന്നാണ്. വാസ്തവത്തിൽ ഇരുട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അന്വേഷണം, അതിനെ തന്റെ ആരാധ്യ വസ്തുവായി കരുതി, അതിനെ തന്റെ റബ്ബായി കരുതി നാശഗർത്തത്തിലേക്ക് മുന്നേറുകയാണ്, അതിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അമുസ്ലിം ലോകം പ്രപഞ്ചത്തിന്റെ പ്രഭയിൽ മുങ്ങുന്നത് ഒരു പരിധിവരെ മനുഷ്യന് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ മതത്തിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു, കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് അള്ളാഹുവിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് അവരുടെ ധർമ്മം സമ്പൂർണവും പരിപൂർണവുമായ പ്രതിവിധി മുന്നോട്ട് വയ്ക്കുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളെക്കുറിച്ച് ആശ്ചര്യപ്പെടുകയാണ്. ഇവരുടെ പക്കൽ ഒരു പരിപൂർണ സമ്പൂർണ ഗ്രന്ഥം തൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെയുണ്ട്. പിന്നെ അള്ളാഹു തആല തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഇക്കാലത്തിൻ്റെ ഇമാം അയച്ചും അവർ പണ്ഡിതന്മാർ തമ്മിലുള്ള വിഭേദങ്ങൾ കാരണമായി വിശുദ്ധ ഖുർആന്റെ വിവരണങ്ങളിൽ അല്ലെങ്കിൽ മതത്തിൽ വിഭേദങ്ങളും തെറ്റായ നിറങ്ങളും ഉണ്ടാക്കിയിരുന്നു. അവ പരിഷ്കരിക്കേണ്ടിയിരുന്നു. എന്നാൽ മുസൽമാൻ അള്ളാഹു തആല അയച്ചതായ ഈ പുണ്യപുരുഷന്റെ വാക്കുകൾ കേൾക്കുന്നതിന് പകരമായി അല്ലെങ്കിൽ വിഭേദങ്ങളും എതിർപ്പുകളും ഇല്ലാതാക്കുന്ന കാര്യത്തിലേക്ക് വരാതെ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം ദീനിന്റെ പേരിൽ ഫസാദുണ്ടാക്കുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അയച്ചവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് തയ്യാറാകുന്നില്ല. അള്ളാഹു തആല ലോകത്തെ ഫസാദ് ഇല്ലാതാക്കുന്നതിന്, തമ്മിൽ തമ്മിൽ സ്നേഹവും സാഹോദര്യവും ഉണ്ടാക്കുന്നതിന്, ദൈവത്തെ തിരിച്ചറിയുന്നതിന് ഒരേർപ്പാട് ചെയ്തിരുന്നു. എന്നാൽ മുസൽമാൻ ഈ വശത്തേക്ക് ശ്രദ്ധിക്കുവാൻ തയ്യാറല്ല. ഇക്കാരണത്താലാണ് മുസ്ലിം ലോകം ഇന്ന് ഏറ്റവുമധികം ഫസാദിന്റെ കീഴിലായിട്ടുള്ളത്. ഇവരുടെ ആത്മീയ ഭൗതിക വഴികാട്ടികൾ അവരെ ഇരുളിലേക്ക് തള്ളിവിടുകയാണ്. അങ്ങനെ ഒരേ രാജ്യത്ത് വസിക്കുന്ന പൗരന്മാർ തമ്മിൽ രക്തദാഹികളായി മാറുന്നു. ഇക്കാര്യത്തിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമുസ്ലിം ശക്തികൾ, മുസ്ലിം ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിക്കുന്നതിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമായി യുദ്ധ സാധന സാമഗ്രികളും നൽകുന്നു, സൈന്യ സഹായവും നൽകുന്നു. അതുകൊണ്ട് ഇത് വളരെ വലിയ ചിന്താർഹമായ കാര്യമാണ്. ഈ അവസ്ഥ ഏതുവരെ നമുക്ക് വേണ്ടി ആരാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചത്, അതുപോലെ മറ്റു മുസ്ലിങ്ങൾക്ക് വേണ്ടി, സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടി, ആരാണോ അംഗീകരിക്കാത്തത് അവർക്ക് വേണ്ടി ദുആകളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതാക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യത്തിൻ്റെയും ആവശ്യമുണ്ട്. ഈ വശത്തേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ കർമ്മ മാതൃകകളെ, നമ്മുടെ ആത്മീയ അവസ്ഥകളെ, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ കാണാൻ ആഗ്രഹിച്ചതുപോലെ ആക്കി തീർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർമ്മ മാതൃകകൾ അവിടുന്ന് നമ്മെ കാണാൻ ആഗ്രഹിച്ചതുപോലെയല്ലെങ്കിൽ നാമും ഫിത്നയിലും ഫസാദിലും ഉൾപ്പെട്ടിരിക്കുന്ന സംഘത്തിൽ ചേർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തുടരെ തുടരെ വീണ്ടും വീണ്ടും തന്റെ ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അതായത്, നിങ്ങളുടെ അവസ്ഥകൾ ബൈഅത്തിന് ശേഷം എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഏത് രീതിയാണ് അവലംബിക്കുന്നത് അല്ലെങ്കിൽ അവലംബിക്കേണ്ടത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നതാണ്. അവ ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതാണ്. അതുകൊണ്ട് നാം ഇത് ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. മുൻപും പല പ്രാവശ്യം കേട്ടതാണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളതാണ്, വായിച്ചിട്ടും കേട്ടിട്ടും മറന്നുപോകുന്നു. എത്ര തുടർച്ചയായും എത്ര വിശദമായും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇക്കാര്യങ്ങൾ വിവരിച്ചുവോ, അതുപോലെ വർഷങ്ങളോളം നീണ്ടുനിന്ന സദസ്സുകളിൽ തന്റെ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്കായി ഉപദേശിച്ചു കൊണ്ടിരുന്നുവോ, അത് തന്റെ ജമാഅത്തിനെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ പ്രകടനമാണ്. ഒരിക്കലും അവർ തന്റെ ലക്ഷ്യം മറന്നുപോകരുത്. ബയ്യത്തിന് ശേഷം അവർ തെറ്റിപ്പോകരുത്. വീണ്ടും അവർ ഇരുട്ടിലേക്ക് പോകരുത്. ഒരിടത്ത് അവിടുന്ന് പറയുന്നു, ഈ ആപത്കര കാലഘട്ടത്തിൽ, അതായത് എല്ലായിടത്തും അന്ധകാരം, അലസത, വഴികേടിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ജമാഅത്തംഗങ്ങൾ ഭയഭക്തി കൈക്കൊള്ളുക. ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് മഹത്വം നൽകുന്നില്ല. അവകാശങ്ങൾക്കും ഉടമ്പടികളുടെയും ചിന്തയില്ല. നമ്മുടെ അവകാശങ്ങൾ എന്താണ്, അവ എങ്ങനെ നിർവർത്തിക്കാം എന്നറിയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തിരുന്ന കാര്യങ്ങളുടെ ചിന്തയില്ല, അല്ലെങ്കിൽ അവരോട് ഉടമ്പടി ചെയ്തിരുന്നവയെ. പ്രപഞ്ചത്തിലെയും അവയിലെ കാര്യങ്ങളിലും ഏറ്റവുമധികം മുഴുകിയിരിക്കുകയാണ്. ലോകത്തിലെ ചെറിയ നഷ്ടം അല്ലെ കഷ്ടം കണ്ടുകൊണ്ട് ദീനിന്റെ ഭാഗത്തെ ഉപേക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ അവകാശങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏതുപോലെ എന്നാൽ ഈ എല്ലാ കാര്യങ്ങളിലും, കേസ് വ്യവഹാരങ്ങൾ, അടുത്ത ബന്ധുക്കളിലുള്ള ഭാഗം വയ്ക്കലിലും കാണാൻ കഴിയുന്നു. അത്യാഗ്രഹത്തിന്റെ നിയ്യത്തോടുകൂടി ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു. ശാരീരിക വികാരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ബലഹീനമായി കാണുന്നു. നിസ്സാര കാര്യങ്ങളിൽ വികാരാധീനനാകുന്നു. ഏതുവരെ അള്ളാഹു അവരെ ബലഹീനനാക്കി വച്ചിരിക്കുകയാണെന്നാൽ പാപത്തിനുള്ള ധൈര്യമില്ല, പാപം ചെയ്യുന്നില്ല, എന്നാൽ ബലഹീനനാണ്, ഭയമാണ് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, ശിക്ഷ കിട്ടാതിരിക്കാൻ. കുറച്ച് ഫലം കിട്ടിയാൽ, പാപത്തിന് അവസരം ലഭിച്ചാൽ പെട്ടെന്ന് അത് ചെയ്യുന്നു. പറയുന്നു, ഇന്ന് ഇക്കാലത്ത് എല്ലായിടത്തും തിരയുക, ഇതാണ് മനസ്സിലാക്കുന്നത്. സത്യമായ ഭയഭക്തി ഉയർന്നുപോയിരിക്കുന്നു, സത്യവിശ്വാസം തീർത്തും ഇല്ല. എന്നാൽ അള്ളാഹു തന്റെ സത്യഭയഭക്തിയും സത്യവിശ്വാസത്തിന്റെയും വിത്ത് ഒരിക്കലും നിഷ്ഫലമാക്കുന്നില്ല. വിള മൊത്തം നശിക്കുവാൻ പോകുന്നത് കാണുമ്പോൾ വേറെ വിള മുളപ്പിക്കുന്നു. ഒരു വിള ചീത്തയാകുമ്പോൾ വേറെ വിള മുളപ്പിക്കുന്നു. ഇവിടെ താല്പര്യം ഇതാണ്, ഒരു തലമുറ നശിച്ചുപോയാൽ, കുറച്ചാളുകൾ നശിച്ചുപോയാൽ, സമുദായം നശിച്ചുപോയാൽ മറ്റൊരു സമുദായം സൃഷ്ടിക്കുന്നതായിരിക്കും. പറയുന്നു, അതേ നൂതന പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം തന്നെയാണ് ഈ ദിക്ർ, ഖുർആൻ ഇറക്കിയത്, നാം ഇത് സംരക്ഷിക്കുന്നതാണ്. പറയുന്നു, ധാരാളം ഭാഗം ഹദീസുകളുടെയും ഉണ്ട്, പിന്നെയും അനുഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഹൃദയങ്ങളിൽ വിശ്വാസം, കർമ്മ മാതൃക ലവലേശമില്ല. അള്ളാഹു തആല എന്നെ അയക്കുവാനുള്ള കാരണം ഇക്കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകണം. അള്ളാഹു നോക്കിയപ്പോൾ മൈതാനം ശൂന്യമായിരുന്നു. അപ്പോൾ അവന്റെ ഉലൂഹിയത്ത് ഇക്കാര്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതായത് മൈതാനം ശൂന്യമായിരിക്കുന്നു, തിന്മ വ്യാപിക്കുകയാണെങ്കിൽ അള്ളാഹു തആലയുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു, അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെ പ്രശ്നമായിരുന്നു. ആ മൈതാനം ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരെ കൊണ്ട് നിറക്കുകയോ അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നത്. ദീനിനെ പ്രകാശിപ്പിക്കുന്നവർ, ദീനിനെ പ്രചരിപ്പിക്കുന്നവർ, ദീനിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. അവിടുന്ന് പറയുന്നു, മൈതാനം ശൂന്യമായിരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല, ജനങ്ങൾ ദൂരെ നിൽക്കുന്നതും. അതുകൊണ്ട് ഇപ്പോൾ അവക്കെതിരിൽ അള്ളാഹു തആല ഒരു ജീവനുള്ള പുതിയ സമുദായം ജനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ തബ്ലീഗ് തഖ്വയുടെ ജീവിതം ലഭ്യമാറുമാറാകട്ടെ. അതുകൊണ്ട് അഹമ്മദി അഥവാ ശരിയായ ബയ്യത്താണ് ചെയ്തത് എങ്കിൽ ജീവനുള്ളവരിൽ ഉൾപ്പെടേണ്ടതാണ്. ആത്മീയ ജീവികളിൽ ഉൾപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. കേവലം വായ കൊണ്ട് പറയുന്നത് കൊണ്ട് നാം പുതിയ സമുദായമായി തീരുമോ? ഇല്ല. എന്നാൽ ഇതിനുവേണ്ടി പ്രാവർത്തിക അവസ്ഥ അല്ലെങ്കിൽ കർമ്മ മാതൃകയുടെ മാറ്റവും സത്യമായ ഭയഭക്തിയും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യകതയുണ്ട്. അപ്പോഴാണ് നാം ആ പുതിയ സമുദായം ആകാൻ കഴിയുന്നത്. ഏതൊന്നാണോ ഇസ്ലാമിന്റെ യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നവർ, അപ്പോഴാണ് അള്ളാഹു തആലയുടെ തൃപ്തി നേടുന്ന സമുദായമായി നാം മാറുന്നത്. അപ്പോഴാണ് നാം നമ്മുടെ ബഅയ്യത്ത് പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരാകുന്നത്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം എന്താണ്, അവ നാം എങ്ങനെ നേടിയെടുക്കും? ഇക്കാര്യത്തെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് ഹസ്രത്ത് ഇസ്ലാം പറയുന്നു, ഇസ്ലാം അള്ളാഹുവിന്റെ എല്ലാ കർമ്മങ്ങൾക്കും കീഴിൽ വരുന്നതിന്റെ പേരാണ്. പിന്നെ അതിന്റെ സംഗ്രഹം അള്ളാഹുവിന്റെ പരിപൂർണ വിധേയത്വം, സത്യമായ അനുസരണം ആണ്. മുസ്ലിം എന്നാൽ തന്റെ മുഴുവൻ അസ്തിത്വവും ദൈവത്തിന്റെ സമക്ഷത്തിൽ വയ്ക്കുന്നു, യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു പ്രതിഫലവും സമ്മാനവുമില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ ആഗ്രഹിക്കുന്നു. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു, അതായത് മുസൽമാൻ തന്റെ മുഴുവൻ അസ്തിത്വവും അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിനായി സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. ആദർശപരമായും പ്രാവർത്തികമായും ലക്ഷ്യവും ഉദ്ദേശവും അള്ളാഹു തആലയുടെ സന്തോഷവും തൃപ്തിയും മാത്രമായിരിക്കണം. പിന്നെ എല്ലാ നന്മയും സത്പ്രവർത്തികളും അവന് കഴിയുന്നത് അത് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയല്ലാതെ അവയിൽ ഒരു രുചിയും അനുഭവവുമായിരിക്കണം. നന്മകൾ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ആജ്ഞകൾ പാലിക്കുകയാണെങ്കിൽ അതൊരു ഭാരമായിട്ടല്ല. എന്നാൽ എല്ലാ നന്മ പ്രവർത്തിക്കുന്നതിലും ഒരു പ്രത്യേക അനുഭൂതിയും ആനന്ദവും ഉണ്ടാകേണ്ടതാണ് മനുഷ്യന്, സന്തോഷ ഹൃദയത്തോടെ ചെയ്യേണ്ടതാണ്. പറയുന്നു, എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും സന്തോഷത്തിലേക്കായി മാറ്റുന്നതിന് യഥാർത്ഥ മുസൽമാൻ, പറയുന്നു യഥാർത്ഥ മുസൽമാൻ അല്ലാഹു തആലയെ സ്നേഹിക്കുന്നു. അല്ലയോ പറഞ്ഞുകൊണ്ട്, അല്ലയോ എന്റെ പ്രിയപ്പെട്ടവനെ, എന്നെ സൃഷ്ടിച്ചവനെ, കാരുണ്യവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ സമക്ഷത്തിൽ ശിരസ് സമർപ്പിക്കുന്നു. സത്യ മുസൽമാനോട് ഈ വക കാര്യങ്ങൾ തെറ്റാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാലും അവൻ തന്റെ ദൈവം ആരാധ്യ സ്നേഹം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇതാണ് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അവർ ഏതെങ്കിലും പകരമായിട്ടല്ല, നരകത്തിന്റെ ഭയത്തിലല്ല, സ്വർഗം നേടുന്നതിന് വേണ്ടിയല്ല, എന്നാൽ കേവലം അള്ളാഹുവിനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമായിരിക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകണം. എന്തുകൊണ്ടെന്നാൽ അവനോടുള്ള ആരാധനകൾ, ബന്ധങ്ങൾ, അനുസരണത്തിൽ മുഴുകൽ, വിധേയത്വം ഏതെങ്കിലും പ്രതിഫലേച്ഛയോ പ്രതീക്ഷയോടോ കൂടിയല്ല. എന്നാൽ അവൻ അവന്റെ അസ്തിത്വത്തെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനും അവന്റെ സ്നേഹത്തിനും വിധേയത്വത്തിനും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊരു ഉദ്ദേശവും ലക്ഷ്യവും അവന് ഇപ്പോഴില്ല, ഇല്ലേയില്ല. അതുകൊണ്ട് അവൻ അവന്റെ ദൈവം നൽകിയ കഴിവുകളെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി വിനിയോഗിക്കുമ്പോൾ അവൻ അവന്റെ യഥാർത്ഥ പ്രേമിയുടെ വദനം ദൃശ്യമാകുന്നു. നിഷ്കളങ്കമായി അള്ളാഹു തആലയോട് ബന്ധസ്ഥാപിക്കുമ്പോൾ പിന്നെ അള്ളാഹു തആലയുടെ മുഖം ദൃശ്യമാകുന്നു. പിന്നെ ശരിയായ ബന്ധം ഉണ്ടായിത്തീരുന്നു. സ്വർഗ നരകങ്ങളിൽ അവന് ദൃഷ്ടി ഉണ്ടാകുകയില്ല. എന്നാൽ അള്ളാഹു തആലയുടെ തൃപ്തിയിലായിരിക്കും ദൃഷ്ടി. അള്ളാഹു തആലയുടെ പ്രേമത്തിൽ തന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, തന്റെ അവസ്ഥ എന്താണെന്ന് വിവരിക്കുന്നു. പറയുന്നു, എനിക്ക് ഈ കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണെങ്കിൽ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവന്റെ വിധേയത്വത്തിനും കഠിനാതികഠിനമായ ശിക്ഷ നൽകും. എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, എന്റെ സ്വഭാവം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അതായത് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു അനുഭൂതിയോടും പ്രേമത്തിന്റെ ആവശ്യത്തോടും ഉത്സാഹത്തോടും സഹിക്കുന്നതിന് തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ള ഉറപ്പുണ്ടായിട്ടും ഏതൊന്നാണോ ശിക്ഷയുടെയും അപായങ്ങളുടെയും അവസ്ഥയിൽ തരുമ്പോഴും ഒരിക്കലും ദൈവത്തിന്റെ അനുസരണത്തിലും വിധേയത്വത്തിൽ നിന്നും ഒരടി പുറത്തു കടക്കുന്നത് ആയിരം എണ്ണമിട്ട മരണത്തെക്കാൾ അധികം ദുഃഖങ്ങളുടെയും കഷ്ടതകളും സംഗമമായി കരുതുന്നതാണ്. പറയുന്നു, ഒരു സത്യ മുസൽമാൻ അള്ളാഹുവിന്റെ ആജ്ഞകളിൽ നിന്ന് പുറത്തു കടക്കുന്നത് തന്റെ നാശത്തിന് കാരണമായി മനസ്സിലാക്കുന്നു. അവന് ഈ അനുസരണക്കേടിന് എത്ര തന്നെ സുഖസൗകര്യങ്ങളുടെ വാഗ്ദാനം നൽകിയാലും ശരി, പറയുന്നു, യഥാർത്ഥ മുസൽമാൻ ആകുന്നതിന് അത്യാവശ്യമായി ഇതുപോലുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് ആണ്. അതായത് അള്ളാഹുവിന്റെ സ്നേഹവും അനുസരണവും ഏതൊരു ശിക്ഷാരക്ഷകളുടെ ഭയത്താലോ പ്രതീക്ഷയാലോ ആകരുത്. എന്നാൽ സഹജ സ്വഭാവത്തിന്റെ ഭാഗവും പ്രത്യേകതയുമായി ആ സ്നേഹം അവന് സ്വർഗമായി പരിണമിക്കുന്നു. യഥാർത്ഥ സ്വർഗം ഇതാണ്. ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഏതുവരെ അവൻ ഈ മാർഗം അവലംബിക്കുന്നില്ലയോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക്, എന്നോട് ബന്ധം സ്ഥാപിച്ചവർക്ക് ഈ മാർഗത്തിലൂടെ പ്രവേശിക്കുന്നതിന് അധ്യാപനം നൽകുകയാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥ മാർഗം ഇതാണ്. അതുകൊണ്ട് നമ്മുടെ അള്ളാഹു തആലയുള്ള ബന്ധം, സ്നേഹത്തെക്കുറിച്ച് ഈ പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് വസ്സലാം നമ്മോട് വയ്ക്കുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഇക്കാര്യത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു തആലയുടെ ആജ്ഞകളെ പരിപൂർണമായി അനുസരിക്കൽ കേവലം അവന്റെ തൃപ്തി നേടൽ എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇക്കാര്യം ഇങ്ങനെയാണ്, ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടതാണ്. അപ്പോഴാണ് അഹമ്മദിയാകുന്നതിന്റെ ലക്ഷ്യം നേടാൻ കഴിയുന്നത്. അങ്ങനെ അവിടുന്ന് സ്വയം ചോദിക്കുകയുണ്ടായി, അനുസരണം ഒരു എളുപ്പകാര്യമാണോ, സുഗമമാണോ? പിന്നീട് പറയുന്നു, ഏതൊരു വ്യക്തി പരിപൂർണ അനുസരണം പുലർത്തുന്നില്ലയോ അവൻ ഈ പ്രസ്ഥാനത്തിന് ദുഷ്പേരുണ്ടാക്കുന്നു. ആജ്ഞ ഒന്ന് മാത്രമല്ല, ആജ്ഞകൾ അനേകമുണ്ട്. ഏതുപോലെ സ്വർഗത്തിന് ധാരാളം വാതിലുകളുണ്ട്, ചിലർ ചിലതിലൂടെ പ്രവേശിക്കുന്നു, മറ്റു ചിലർ മറ്റു ചിലതിലൂടെ പ്രവേശിക്കുന്നു, അതുപോലെ നരകത്തിന്റെയും പല വാതിലുകളുണ്ട്. നിങ്ങൾ ഒരു വാതിൽ അടക്കുമ്പോൾ മറ്റൊന്ന് തുറന്നു കിടക്കുന്ന അവസ്ഥയാകരുത്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഓർമ്മിക്കുക, കേവലം പേരെഴുതിച്ചതുകൊണ്ട് മാത്രം ജമാഅത്തിൽ പ്രവേശിക്കുന്നില്ല, ഏതുവരെ യാഥാർത്ഥ്യത്തെ തന്റെ ഉള്ളിൽ ജനിപ്പിക്കുന്നില്ലയോ. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, പറയുന്നു, അന്യോന്യം സ്നേഹിക്കുക, ഒരാൾ മറ്റൊരാളുടെ അവകാശ ദംശനം നടത്താതിരിക്കുക, ദൈവമാർഗത്തിൽ ഭ്രാന്തനെ പോലെയാകുക, അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനു പുറമെ ഒന്നുമില്ല. അവിടുന്ന് തുറന്നു പറയുന്നു, അല്ലാഹു തആലയുടെ അനുഗ്രഹം നേടുന്നതിന് പരിപൂർണമായി വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ കർമ്മ മാതൃക എങ്ങനെയെന്നാൽ അവിടുന്ന് പറയുന്നു, ഏതുപോലെ എന്നാൽ കേവലം നാവുകൊണ്ട് മധുരം അല്ലെങ്കിൽ ഇരട്ടി മധുരം അല്ലെങ്കിൽ മധുരം മധുരം എന്ന് പറയുന്നത് കൊണ്ട് നാവ് മധുരമുള്ളതായിത്തീരുന്നില്ല, ഏതുവരെ മധുരം കഴിക്കുന്നില്ലയോ. ഇതുപോലെ അള്ളാഹു തആലയുടെ സ്നേഹവും തൗഹീദിന്റെ നാവുകൊണ്ടുള്ള അംഗീകാരവും പ്രയോജനം നൽകുന്നില്ല, ഏതുവരെ പ്രാവർത്തിക ഭാഗം കൂടി ഇല്ലയോ. പിന്നെ കർമ്മഭാഗം തെളിയുന്നത് ലൗകിക മുൻഗണനയുടെ ഭാരം ഇറക്കിക്കൊണ്ട് ദീനിനെ മുന്തിക്കുമ്പോഴാണ്. അവിടുന്ന് പറയുന്നു, നമ്മുടെ ജമാഅത്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ ദീനിന് മുൻഗണന നൽകുക. ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ മതത്തിന് മുൻഗണന നൽകുക. ദീനിനായിരിക്കണം നിങ്ങൾ പ്രാധാന്യത നൽകേണ്ടത്. അവിടെ നിണർത്തുകയുണ്ടായി, നിങ്ങളുടെ ഉള്ളിൽ വിനയവും കൂറുമില്ലെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ്. എങ്ങനെയുള്ള അവസ്ഥയിൽ ശത്രുക്കളെക്കാൾ മുൻപ് വിനയവും കൂറുമില്ലാത്തവർ നശിക്കുന്നതായിരിക്കും. പറയുന്നു, അല്ലാഹു തആലയെ പറ്റിക്കുവാൻ കഴിയുകയില്ല, അവനെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല, ആർക്കും അവനെ വഞ്ചിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യമായ കൂറും സത്യസന്ധതയും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കേണ്ടതിൻ്റെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത് നേടിയെടുക്കും എന്നത്, സഹാബികൾ എങ്ങനെ ഇതിന് പ്രാമുഖ്യത നൽകി, നിങ്ങൾ എങ്ങനെ ഇതിനായി പരിശ്രമിക്കണം, അവിടുന്ന് പറയുന്നു, നോക്കൂ, രണ്ട് രീതിയിലുള്ള ജനങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ലൗകിക വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും ഒഴുകുന്നു. ഷൈത്താൻ അവരുടെ തലയിൽ സഞ്ചരിക്കുന്നു. പറയുന്നു, വ്യാപാരം ചെയ്യൽ നിഷിദ്ധമാണെന്നല്ല ഞാൻ പറയുന്നത്, ലൗകിക വ്യവഹാരങ്ങൾ നിഷേധമാണെന്നല്ല. സ്വഹാബ വ്യാപാരവും ചെയ്യാറുണ്ടായിരുന്നു, എന്നാൽ അവർ ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകിയിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സത്യമായ ജ്ഞാനം, അതുകൊണ്ട് അവരുടെ ഹൃദയത്തിന് സംതൃപ്തിയുടെ ഉറപ്പ് നൽകിയിരുന്നു, അത് നേടിയെടുത്തു. ഇക്കാരണത്താൽ അവർ ഒരിടത്തും ഷെയ്ത്താന്റെ ആക്രമണത്തിൽ ചാഞ്ചാടിയില്ല, ഉറച്ചു നിന്നുകൊണ്ട് ഷെയ്ത്താന് അവരെ ആക്രമിക്കുവാൻ കഴിഞ്ഞില്ല, ഷെയ്ത്താൻ അവരിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. ലൗകിക വ്യവഹാരങ്ങളിലും ഇടപെട്ടിരുന്നു, എന്നാൽ അല്ലാഹു തആലയെ എപ്പോഴും ഓർത്തിരുന്നു. ഒരു കാര്യവും അവരെ സത്യം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് തടഞ്ഞില്ല. അവിടുന്ന് പറയുന്നു, ഇതിൽ നിന്ന് എന്റെ താല്പര്യം കേവലം ഇതാണ്. അതായത്, ആരാണോ കേവലം ഭൗതികതയുടെ ദാസനുമായി തീരുന്നത്, ലൗകിക പൂജകരായി തീരുന്നത്, അങ്ങനെയുള്ളവരിൽ ഷെയ്ത്താൻ തന്റെ ആധിപത്യം മേൽക്കോയും സ്ഥാപിക്കുന്നു. മറ്റൊന്ന്, അവരാണ് ദീനിന്റെ അഭിവൃദ്ധിയെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. ഇവരാണ് ഹിസ്ബുല്ല എന്ന് പറയപ്പെടുന്ന കൂട്ടം. ഇവർ ഷെയ്ത്താന്റെയും അവരുടെ സൈന്യത്തെയും ജയിച്ചടക്കുന്നു, സമ്പത്ത് വ്യവഹാരം കൊണ്ട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു തആല ദീനിന്റെ ആവശ്യങ്ങളെ, ദീനിന്റെ പുരോഗതിയെ ഒരു വ്യാപാരമായി നിർണയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു, ഹലദുല്ലുക്കും അല തിജാരത്തിൻ തുഞ്ചിക്കും മിൻ അദാബിൻ അലീം. അതായത്, ഞാൻ നിങ്ങൾക്ക് ഒരു വ്യാപാരത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ, അവ നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. പറയുന്നു, ഏറ്റവും മുന്തിയ വ്യാപാരം ദീനിൻ്റെതാണ്, ഇത് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാനും അല്ലാഹു തആലയുടെ ഈ വാക്കുകളിൽ നിങ്ങളോട് പറയുകയാണ്, ഹൽ അദുല്ലുക്കും അലാ തിജാരത്തിൻ തുഞ്ചിക്കും മിൻ അദാബിൻ അലീം. പറയുന്നു, ഞാൻ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ദീനി പുരോഗതിയുടെയും ആവേശത്തെ കുറക്കാത്തവരിലാണ്. ഈ ആവേശത്തെ കുറക്കുന്നവരെ കുറിച്ച് എനിക്ക് ഭയമാണ്. ഷെയ്ത്താൻ അവരെ അധീനപ്പെടുത്താതിരിക്കട്ടെ. അതായത്, ആരിലാണോ സ്ഥിരചിത്തതയായി ഇല്ലാത്തത്, പിന്നെ ദീൻ ദുനിയാവിന് മുന്നിൽ നിൽക്കുകയില്ല, അലസത തുടങ്ങുന്നു, പിന്നെ പതുക്കെ പതുക്കെ മനുഷ്യൻ ഷെയ്ത്താന്റെ അധീനതയിൽ വരുന്നു. പറയുന്നു, ഒരിക്കലും മടി കാണിക്കരുത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാകാത്തത് ചോദിക്കേണ്ടതാണ്. അങ്ങനെ മഅരിഫത്ത് വർദ്ധിക്കുന്നു. ചോദിക്കുന്നത് ഹറാമല്ല, നിരാകരിക്കുന്ന രീതിയിലും ചോദിക്കേണ്ടതാണ്. ഒരു കാര്യം ഒരാൾ അംഗീകരിക്കുന്നില്ല, അന്യനാണ്, അയാളെ തബ്ലീഗ് ചെയ്യുകയാണ്, അയാളും ചോദിക്കേണ്ടത് നീതിയുടെ തേട്ടമാണ്. ഒരു മോമിൻ കർമ്മ പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിവ് നേടേണ്ടതാണ്, ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ജ്ഞാനാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ വിശുദ്ധ ഖുർആൻ ഗഹനമായി പഠിക്കുക. മനസ്സിലാകാത്തിടത്ത് അന്വേഷിക്കുക. ചില ആത്മീയ ജ്ഞാനം മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവരോട് അന്വേഷിച്ച് പ്രയോജനം എത്തിക്കുക. പറയുന്നു, വിശുദ്ധ ഖുർആൻ ഒരു മത സമുദ്രമാകുന്നു. ഇതിന്റെ ആഴങ്ങളിൽ വലിയ വലിയ അമൂല്യ രത്നങ്ങളുണ്ട്. ഒരവസരത്തിൽ ജമാഅത്തിന് തഖ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നമ്മെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏതൊരു കാര്യത്തിനാണോ അയച്ചത് അതിതാണ്. തഖ്വയുടെ മൈതാനം ശൂന്യമാണ്. തഖ്വ ആവശ്യമാണ്, വാളെടുക്കലല്ല ആവശ്യം. വാളെടുക്കാൻ പാടില്ല, ജനങ്ങളുടെ തലയരിയരുത്. ഇക്കാലത്തെ ചില സംഘടനകൾ, തീവ്രവാദി ഗ്രൂപ്പുകൾ ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്നത് പോലെ. എന്നാൽ ദീൻ വ്യാപിപ്പിക്കണമെങ്കിൽ, ദീനിന്റെ തബ്ലീഗ് ചെയ്യണമെങ്കിൽ, ശിക്ഷണം നൽകണമെങ്കിൽ തൻ്റെ ഉള്ളിൽ ആദ്യം തഖ്വ ഉണ്ടാക്കിയെടുക്കുക. തഖ്വ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ തുടങ്ങുന്നതായിരിക്കും. പറയുന്നു, വാളെടുക്കരുത്, ഇത് ഹറാമാണ്. നിങ്ങൾ ഭയഭക്തിയുള്ളവരാണെങ്കിൽ മുഴു ലോകവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഭയഭക്തി ഉണ്ടാക്കുക. മദ്യപാനം ചെയ്യുന്നവർ, അവരുടെ മതത്തിന്റെ അധ്യാപനങ്ങളിൽ മദ്യപാനം സാധാരണമാണ്. അവർക്ക് തഖ്വയുമായി ഒരു ബന്ധവുമില്ല. അവർ നന്മയോട് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് അല്ലാഹുത്താല നമ്മുടെ ജമാഅത്തിലെ ഭാഗ്യവാന്മാർക്ക് തിന്മയോട് പോരാടാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. തഖ്വയുടെയും പരിശുദ്ധിയുടെയും മൈതാനത്ത് പുരോഗതി പ്രാപിക്കട്ടെ. ഇതാണ് വലിയ വിജയം. ഇതിലും വലിയ ഒരു കാര്യം കിട്ടാനില്ല. വാളുകൊണ്ട് യുദ്ധം ചെയ്യരുത്. ആദ്യം തഖ്വ ഉണ്ടാക്കിയെടുക്കുന്നതിന് തൻ്റെ ആത്മാവിനോട് പോരാടേണ്ടതാണ്. പിന്നെ മറ്റുള്ളവർക്കും മനുഷ്യൻ സന്ദേശം എത്തിക്കാവുന്നതാണ്. അവരോട് പിന്നെ ജനങ്ങളും അതൃപ്തരാവുകയില്ല. പറയുന്നു, ഇപ്പോൾ മുഴു ലോകത്തും മതങ്ങളെ നോക്കുക. യഥാർത്ഥ ഉദ്ദേശ്യം തഖ്വ സ്ഥാപിക്കലാണ്. പ്രാപഞ്ചിക സാധനങ്ങളെ ദൈവമാക്കി വച്ചിരിക്കുകയാണ്. യഥാർത്ഥ ദൈവം മറഞ്ഞിരിക്കുകയാണ്. സത്യദൈവത്തെ ഇകഴ്ത്തി കാണിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് സ്വയം അംഗീകരിക്കണം. ലോകത്തിന് അവന്റെ മഅ്രിഫത്ത് വേണം. ലോകത്തെ ദൈവമാക്കി വച്ചിരിക്കുന്നവർ ദൈവാശ്രിതർ ആകുകയില്ല. അതുകൊണ്ട് വീണ്ടും ഏവരും തങ്ങളുടെ പരിശോധന നടത്തുക. ദൈവത്തിന്റെ അവകാശത്തിനായി നാം ലൗകിക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പ്രയത്നിക്കുന്നില്ലല്ലോ. പ്രാപഞ്ചിക ലക്ഷ്യങ്ങളിലേക്കാണോ നമ്മുടെ കൂടുതൽ പ്രയത്നം? ദൈവത്തിന്റെ അവകാശം നൽകണമെങ്കിൽ പിന്നെ ദീനിന് മുൻഗണന നൽകണം. ലൗകിക ലക്ഷ്യങ്ങളെ പിന്തള്ളേണ്ടതാണ്. ഇതാണ് നാം നോക്കേണ്ടത്. നാം ദീനിനെയാണോ മുന്തിക്കുന്നത്, അല്ല ദുനിയാവ് നമ്മുടെ ദീനിൽ ആധിപത്യം സ്ഥാപിക്കുകയാണോ? തഖ്വയിൽ നാം പുരോഗമിക്കുകയാണോ അഥവാ തകർച്ചയിലാണോ? തങ്ങളുടെ ആത്മീയത വർദ്ധിപ്പിക്കുന്നതിനും ദൈവത്തോടുള്ള ബന്ധം കൂട്ടുന്നതിനോടുമൊപ്പം തങ്ങളുടെ ദീനി ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനേക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരവസരത്തിൽ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നു, മുർഷിദും മുരീദിന്റെയും ബന്ധം ഗുരു ശിഷ്യ മാതൃകയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഏതുപോലെ ശിഷ്യൻ ഗുരുവിൽ നിന്ന് പ്രയോജനം നേടുന്നുവോ, അതുപോലെ മുരീദ് തന്റെ മുർഷിദിൽ നിന്നും. എന്നാൽ ശിഷ്യൻ ഗുരുവിനോട് ബന്ധം വയ്ക്കുകയും തന്റെ ജ്ഞാനത്തിൽ മുന്നോട്ട് ഗമിച്ചില്ലെങ്കിൽ പ്രയോജനം എടുക്കുവാൻ കഴിയില്ല. ഇതേ അവസ്ഥയാണ് മുരീദിന്റെയും. കേവലം ഒരു ടീച്ചറിനോട് അല്ലെങ്കിൽ ഒരു ഉസ്താദിനോട് വിദ്യാർത്ഥി ബന്ധം പുലർത്തുകയും അറിയുകയും ചെയ്തതുകൊണ്ട് അറിവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ, അവരുടെ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പ്രയോജനമെടുക്കുവാൻ കഴിയില്ല. ഇതുപോലെ അവിടെ നിന്ന് പറയുന്നു, മുരീദിന്റെയും മുർഷിദിന്റെയും കേവലം എനിക്ക് ബന്ധമുള്ളതുപോലെ പറയുന്നത് കൊണ്ട്, ബന്ധമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഗുണമില്ല. ഏതുവരെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നില്ലയോ, ഈ പ്രസ്ഥാനത്തോട് ബന്ധം പുലർത്തിക്കൊണ്ട് തങ്ങളുടെ ജ്ഞാനവും ആരിഫത്തും വർദ്ധിപ്പിക്കേണ്ടതാണ്. സത്യാന്വേഷി ഒരു സ്ഥാനത്ത് നിന്ന് എത്തി ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ ഷെയ്ത്താൻ ഗമ്യം മറ്റൊരിടത്തേക്ക് ആക്കുന്നു. ഏതുപോലെ എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിക്കുന്നു. വെള്ളം കുറച്ചു കാലം കെട്ടിക്കിടന്നാൽ പിന്നെ അതിൽ ദുർഗന്ധമുണ്ടാകുന്നു. ഇതുപോലെ മോമിൻ തന്റെ പുരോഗതിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പിന്നെ അത് വീഴുന്നു. ശരിയായ വിശ്വാസിയാണെങ്കിൽ പുരോഗതിയിലേക്ക് കാലെടുത്തു വയ്ക്കേണ്ടതാണ്. ഒരിടത്ത് തന്നെ നിന്നാൽ നിൽക്കുകയില്ല, വീണുപോകും, താഴേക്ക് പോകും. പറയുന്നു, പരിശ്രമിക്കുന്നവരുടെ ബാധ്യതയാണ് അവർ ദീനിനെ അന്വേഷിക്കുന്നതിൽ മുഴുകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ വലുതായി ഒരു പരിപൂർണ മനുഷ്യനും ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. എന്നാൽ താങ്കൾക്കും റബ്ബിസ്ദിനി ഇൽമ എന്ന ദുആ പഠിപ്പിച്ചു. പിന്നെ ആരുണ്ട് തങ്ങളുടെ അറിവിലും മാരിഫത്തിലും പരിപൂർണ വിശ്വാസം പുലർത്തി നിൽക്കുവാൻ കഴിവുള്ളവർ? ഭാവിയിൽ അഭിവൃദ്ധിയുടെ ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുന്നവർ? മനുഷ്യൻ തന്റെ അറിവിലും ആരിഫത്തിലും പുരോഗതി പ്രാപിക്കും തോറും അവൻ മനസ്സിലാകും ഇനിയും ധാരാളം കാര്യങ്ങൾ പരിഹരിക്കാനുണ്ട്. ചില കാര്യങ്ങളെ പ്രാരംഭ വീക്ഷണത്തിൽ അമൂല്യ വസ്തുക്കളെ നിഷ്പ്രയോജനമെന്ന് കരുതുന്ന കുട്ടിയെപ്പോലെ വ്യർത്ഥമായി കരുതുന്നു. എന്നാൽ അവസാനം അക്കാര്യം സത്യതയുടെ രൂപത്തിൽ അവൻക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്റെ അസ്തിത്വത്തിൽ മാറ്റുന്നതോടൊപ്പം അറിവ് വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ കാര്യങ്ങളിലും പൂർത്തീകരിക്കേണ്ടതാണ്. നിങ്ങൾ വളരെയധികം അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. പറയുന്നു, വളരെയധികം അനാവശ്യ കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് മുഴുവൻ അറിവും ജ്ഞാനവും നേടിയില്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. ബയ്യത്ത് ചെയ്തു, അഹമ്മദിയായി അല്ലെങ്കിൽ ജന്മാന അഹമ്മദിയാണ്. ഏതുവരെ സ്വയം അറിവ് നേടുന്നില്ലയോ, തന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നില്ലയോ, ദീനി ജ്ഞാനം വർദ്ധിപ്പിക്കുന്നില്ലയോ, ജന്മന അഹമ്മദിയാണെന്നതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. സ്വയം ബയ്യത്ത് ചെയ്യുന്നത് ഒരു ഗുണവും ചെയ്യില്ല. പറയുന്നു, നിങ്ങളുടെ ഉറപ്പിലും മാരിഫത്തിലും ശക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അറിവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംശയങ്ങളും അനുമാനങ്ങളും ജനിക്കുന്നു. അവസാനം അടിതെറ്റാനുള്ള അപകടവുമുണ്ട്. ധാരാളം പേർ പിന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ ചിലർ കേവലം അഹമ്മദിയത്തിൽ നിലനിൽക്കുന്നത് അവരുടെ ബന്ധുക്കൾ അഹമ്മദികളാണ്. അങ്ങനെയുള്ളവർക്ക് യാതൊരു പ്രയോജനവുമില്ല. അറിവ് നേടുകയാണെങ്കിൽ എന്തെല്ലാം സംശയങ്ങളും അനുമാനങ്ങളുമുണ്ടോ അവ ദൂരീകരിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കാലടികൾ ചിതറുകയില്ല, ഷെയ്ത്താൻ ആക്രമിക്കുകയില്ല. അതുകൊണ്ട് ആദ്യം വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുന്നതിൻ്റെയും ആലോചിക്കുന്നതിൻ്റെയും ഹസ്രത്ത് മസീഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും പഠിക്കുന്നതിനും ദീനീയ അറിവ് വർദ്ധിപ്പിക്കുന്നതിലേക്കും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഖിലാഫത്തിനോട് ബന്ധം സ്ഥാപിക്കുന്നതിനും പ്രയത്നിക്കേണ്ടതാണ്. അല്ലാഹു തആല ഇതിനുവേണ്ടി MTA അനുഗ്രഹം നൽകിയിരിക്കുന്നു. അത് മുഖേന ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. കാലത്തിന്റെ ഖലീഫയുടെ എല്ലാ പ്രോഗ്രാമുകളിൽ നിന്നും പ്രയോജനം നേടേണ്ടതാണ്. ഈ ബന്ധത്തെ ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തിയിട്ടുള്ളവർ ധാരാളം പേരുണ്ട്. MTA കേൾക്കുന്നു, MTA അവർക്ക് ബന്ധമുണ്ട്. അവരുടെ കത്തുകൾ എനിക്ക് വരാറുണ്ട്. അവരുടെ വിശ്വാസത്തിലും ഉറപ്പിലും ഈ ബന്ധം കാരണമായി പുരോഗതിയുണ്ടായി. അതുകൊണ്ട് ഇത് ഒരു വലിയ ഉപാധിയാണ്. ഇതിൽ നിന്നും എല്ലാ അഹമ്മദിയും പ്രയോജനം നേടേണ്ടതാണ്. അന്യോന്യം സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും ആവശ്യകതയും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുന്നതിനെയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, ആന്തരികമായി മുഴു ജമാഅത്തും ഒരേ തലത്തിലായിരിക്കുകയില്ല. ഏവരും സമന്മാരാകുന്നത് അസാധ്യമാണ്. മുഴുവൻ ഗോതമ്പ് വിത്തും വിതച്ചതുകൊണ്ട് ഒരുപോലെ വരുന്നുണ്ടോ? ഗോതമ്പിന്റെ വിത്ത് ഭൂമിയിലിടുന്നു, എല്ലാ വിത്തും മുളക്കുന്നില്ല. ധാരാളം ധാന്യങ്ങൾ വിഫലമായി പോകുന്നു, ചിലത് പക്ഷികൾ ഭക്ഷിക്കുന്നു. ചിലത് ചില കാരണങ്ങളാൽ ഫലദായകമാകുന്നില്ല. ചുരുക്കത്തിൽ അവയിൽ ഗുണമുള്ളത്, കഴിവുകളുള്ളത് അവയെ ആരും നശിപ്പിക്കുകയില്ല. അല്ലാഹു തആലക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ജമാഅത്ത്, അതും കസറിൻ വയലുപോലെയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ അതിൻ്റെ പുരോഗതി ആവശ്യമാണ്. ചിലർ ബലഹീനരാണ്, ചിലർക്ക് ദീനീ അറിവ് കൂടുതലുണ്ട്, ചിലർ ചില രീതിയിലാണുള്ളത്, ചിലരിൽ ചില നന്മകൾ തങ്ങളുടേതായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ബലഹീനരെയും കൂടെ കൂട്ടി നടത്തണം, അതാണ് നല്ല പണി. പറയുന്നു, ഈ രീതി അവലംബിക്കേണ്ടതാണ്. ബലഹീന സഹോദരന്മാരെ സഹായിക്കണം, അവർക്ക് ബലം പകരണം. ഇത് എത്രയധികം വിരോധാഭാസമാണ്. രണ്ട് സഹോദരങ്ങളിൽ ഒരാൾക്ക് നീന്തലറിയാം, മറ്റേ ആൾക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ ആദ്യത്തെ അയാളുടെ ബാധ്യതയല്ലേ മറ്റേയാളെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കേണ്ടത്? അതോ അയാളെ മുങ്ങാൻ വിടണോ? അയാളുടെ ബാധ്യതയാണ് മറ്റേയാളെ മുങ്ങുന്നതിൽ നിന്നും രക്ഷിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്, തആവനു അലൽ ബിർരി വതഖ്വ, നന്മയിലും ഭയഭക്തിയിലും ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുക. പറയുന്നു, ബലഹീന സഹോദരങ്ങളുടെ ഭാരം എടുക്കുക. കർമ്മ സാമ്പത്തിക വിദ്യാഭ്യാസ ബലഹീനതകളിൽ പങ്കുചേരുക. കർമ്മ ബലഹീനതകളിൽ പങ്കുചേരുക എങ്ങനെയാണ്? അവരുടെ പ്രവർത്തന ബലഹീനതകളിൽ പിൻപറ്റുകയല്ല, അവയെ ദൂരീകരിക്കാൻ ശ്രമിക്കുക. വിശ്വാസത്തിൽ ബലഹീനതയുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ദൃഢമാണെങ്കിൽ അവരുടെ വിശ്വാസത്തെ രക്ഷിക്കുന്നതിനായി പ്രയത്നിക്കുക. സാമ്പത്തിക ബലഹീനതയാണെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ജമാഅത്ത് വ്യവസ്ഥിതിയെ അറിയിക്കുക. ഏതുവരെ ജമാഅത്ത് വ്യവസ്ഥിതിക്ക് കഴിയുമോ സഹായിക്കട്ടെ. പറയുന്നു, ശാരീരിക ബലഹീനതകളെയും ചികിത്സിക്കുക. ആരോഗ്യസ്ഥിതിയുണ്ട്, ബാഹ്യമായ രോഗങ്ങളുണ്ട്, അതും ചികിത്സിക്കുക. പറയുന്നു, ഒരു ജമാഅത്തും ജമാഅത്തായി തീരുന്നില്ല ഏതുവരെ ബലഹീനർക്ക് കഴിവുള്ളവർ താങ്ങാകുന്നില്ലയോ. അതിൻ്റെ വഴി ഇതാണ്, അവർക്ക് മറയായി നിൽക്കുക. ഒരാൾ മറ്റൊരാളുടെ ന്യൂനതകൾ പറയുന്നതിന് പകരമായി മറച്ചു വയ്ക്കുക. സഹാബക്കൾക്ക് ഈ അധ്യാപനമാണ് നൽകിയിരുന്നത്. നവമുസ്ലിങ്ങളുടെ ന്യൂനതകൾ കണ്ടുകൊണ്ട് നീരസം പ്രകടിപ്പിക്കരുത്. നിങ്ങളും ഇതുപോലെ ബലഹീനരായിരുന്നു. ഇതുപോലെ വലിയവർ ചെറിയവരെ സേവിക്കേണ്ടതാണ്, സേവിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറുക. നോക്കുക, ഒരാൾ മറ്റൊരാളെ തിന്നുന്ന ജമാഅത്ത് ജമാഅത്താകുകയില്ല. നാലു പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരന്റെ കുറ്റം പറയുകയും ഒരാൾ മറ്റൊരാളെ തിന്നുകയുമില്ലല്ലോ. തിന്നതിന്റെ ഉദ്ദേശ്യം ഇതാണ്. അല്ലാഹു തആല പറയുന്നു, ഏഷണി പറയുകയും പരദൂഷണം പറയുകയും ചെയ്യുന്നത് തന്റെ മൃതസഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും തിന്മകൾ നോക്കാതിരിക്കുക, നന്മകൾ നോക്കുക. പറയുന്നു, ആ ജമാഅത്ത് ജമാഅത്തായി തീരുകയില്ല. ഒരാൾ മറ്റൊരാളോട് തിന്നുകയും നാലു പേർ കൂടിയിരിക്കുമ്പോൾ ദരിദ്ര സഹോദരന്റെ ഏഷണി പറയുകയും അവരുടെ തിന്മകൾ വിവരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു, വിമർശിക്കുവാൻ തുടങ്ങുന്നു, ബലഹീനരെയും പാവപ്പെട്ടവരെയും നിന്ദരായി കാണുന്നു, അവരെ വെറുപ്പിന്റെയും അവജ്ഞയുടെയും രീതിയിൽ നോക്കുന്നു, ഇങ്ങനെ ഒരിക്കലും പാടില്ല. എന്നാൽ കൂട്ടത്തിൽ ശക്തി വരണമെങ്കിൽ ഐക്യത രൂപപ്പെടണം. അതിൽ സ്നേഹം വരുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ കാണുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഭേദങ്ങൾ ഉണ്ടാകുന്നു. തൽഫലമായി നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന എതിരാളികൾ നിസ്സാര കാര്യങ്ങളെ പത്രങ്ങളിൽ വളരെ വലുതാക്കി കാണിക്കുന്നു. അവിടുന്ന് പറയുന്നു, സൃഷ്ടികളെ ഈ കാരണം കൊണ്ട് വഴിതെറ്റിക്കുന്നു. ജനങ്ങളോട് പറയുന്നു, നോക്കൂ, ഇവരിൽ ഇന്ന ഇന്ന തിന്മകളുണ്ട്. സാധാരണ ജനങ്ങൾ പരിശോധിക്കാറില്ല, വഴിതെറ്റിപ്പോകുന്നു. പറയുന്നു, ആന്തരിക ബലഹീനതകൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് എങ്ങനെയാണ് ആർക്കെങ്കിലും ധൈര്യം വരുന്നത്? ഇങ്ങനെയുള്ള വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കും? ധാർമ്മിക ഗുണങ്ങളെ എന്തുകൊണ്ട് വ്യാപിപ്പിക്കുന്നില്ല? ഇത് സാധ്യമാകുന്നത് സഹാനുഭൂതി, സ്നേഹം, വിനയത്തിന്റെയും കരുണയുടെയും സർവ്വസാധാരണമായിരിക്കണം വ്യാപിപ്പിക്കുമ്പോഴാണ്. എല്ലാ സ്വഭാവങ്ങളിലെയും കരുണ സഹാനുഭൂതി മറച്ചുവെക്കലിന് മുൻഗണന നൽകുക. ഒരാളുടെ ന്യൂനത കണ്ട് മറച്ചുവെക്കേണ്ടതാണ്. അവരുടെ കുറവുകളെ വെളിപ്പെടുത്തരുത്, അവരുടെ ബലഹീനതകളെ പുറത്ത് കടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇക്കാലത്തെ വിചിത്ര സ്വഭാവമാണ്, ജനങ്ങൾ ഭാര്യാഭർത്താക്കന്മാരും ഒരാൾ മറ്റൊരാളുടെ കുറവുകൾ വെളിപ്പെടുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. അവർ റെക്കോർഡിംഗ് ചെയ്യാൻ തുടങ്ങും നിസ്സാര കാര്യങ്ങളിൽ. ഇങ്ങനെയുള്ള കഠിന വൈഖരി പാടില്ല. ഇവ ഹൃദയ ഭേദഗതിക്കും ദുഃഖത്തിനും കാരണമാകുന്നു. പിന്നെ സാഹോദര്യം, സഹാനുഭൂതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീണ്ടും പറയുന്നു, നമ്മുടെ ജമാഅത്ത് സത്യസഹാനുഭൂതി കാണിക്കാത്തതുവരെ ഹരിതാപമാകുന്നതല്ല. ഫലഭൂയിഷ്ടമാകണമെങ്കിൽ അന്യോന്യം സത്യസഹാനുഭൂതി ഉണ്ടായിരിക്കണം. പൂർണ്ണ കഴിവുള്ളവർ കഴിവില്ലാത്തവരെ സ്നേഹിക്കട്ടെ. ആർക്കാണോ ശക്തി നൽകിയിട്ടുള്ളത് അവർ ബലഹീനരെ സഹായിക്കട്ടെ. ഞാനിത് കേൾക്കുമ്പോൾ പറയുന്നു, ഞാനിത് കേൾക്കുമ്പോൾ, അതായത് ആരെങ്കിലും ആരിലെങ്കിലും കോപം കാണുമ്പോൾ നല്ല രീതിയിൽ വർത്തിക്കാതെ വിദ്വേഷത്തോടും വെറുപ്പോടും വർത്തിക്കുമ്പോൾ, എന്നാൽ അവർക്ക് ദ്വാ ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. സ്നേഹിക്കുക, അവരെ വിനയത്തോടും മൃദുലതയോടും മനസ്സിലാക്കി കൊടുക്കുക. ഇതല്ലാതെ അസഹ്യം പ്രകടിപ്പിക്കുന്നു, പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ, സഹാനുഭൂതി കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ വഴിതെറ്റി വഴിതെറ്റി പര്യവസാനം ചീത്തയാകുന്നു. പറയുന്നു, അല്ലാഹു തആലക്ക് ഇത് സ്വീകാര്യമല്ല, ഈ ചെയ്തികൾ സ്വീകാര്യമല്ല. ജമാഅത്താകുന്നത് ചിലർ ചിലരോട് സഹാനുഭൂതി കാണിക്കുമ്പോഴാണ്, മറച്ചു വെക്കുമ്പോഴാണ്. ഈ അവസ്ഥ സംജാതമാകുമ്പോൾ ഒരു സത്തയായി ഒരാൾ മറ്റൊരാൾക്ക് താങ്ങായി തീരുന്നതാണ്. ഒരാൾ മറ്റൊരാളെ സഹോദരനേക്കാൾ അധികമായി മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിയുടെ മകനിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് മറച്ചു വയ്ക്കുന്നു, അവരെ മാറ്റി നിർത്തി മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരിക്കലും അത് പ്രസിദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ മകനിൽ എന്തെങ്കിലും തിന്മ കണ്ടാൽ മനസ്സിലാക്കി കൊടുക്കുന്നു, ലോകത്ത് അവന്റെ തിന്മ പ്രചരിപ്പിക്കുകയില്ല. അടുത്ത ബന്ധമുള്ളവരായാലും അവരുടെ തിന്മയെ മറച്ചു വയ്ക്കുന്നു, അവ വ്യാപിപ്പിക്കുന്നില്ല. പറയുന്നു, പിന്നെ അല്ലാഹു തആല സഹോദരനാക്കുമ്പോൾ പിന്നെ സഹോദരന്മാരുടെ അവകാശങ്ങൾ ഇതാണോ? ഇവിടെ സഹോദരൻ എന്നാൽ എല്ലാ അടുത്ത ബന്ധുക്കളുമാണ് താല്പര്യം. ലൗകിക സഹോദരൻ സാഹോദര്യ രീതി ഉപേക്ഷിക്കുന്നില്ല. പറയുന്നു, തന്റെ ബന്ധുക്കളുടെ ഉദാഹരണം നൽകി. ഞാൻ മിർസ നിസാമുദ്ദീൻ തുടങ്ങിയവരെ നോക്കുമ്പോൾ ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കളായിരുന്നു. മിർസ നിസാമുദ്ദീൻ എല്ലാം എതിരാളിയുമായിരുന്നു, ദീനിൽ നിന്നും അകന്നിരുന്നു, അവരുടെ നീച ജീവിതമായിരുന്നു. എന്നാൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മൂവരും ഒരുമിക്കും, ദാരിദ്ര്യം മാറി നിൽക്കും. ചില സമയത്ത് മനുഷ്യൻ മൃഗം, കുരങ്ങ്, നായ തുടങ്ങിയവയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നു. ആന്തരിക പിളർപ്പുണ്ടാക്കുന്ന രീതി അനുഗ്രഹീതമല്ല. അല്ലാഹു തആല സഹാബാക്കളുടെ രീതി സാഹോദര്യത്തിന് അനുഗ്രഹം ഓർമ്മപ്പെടുത്തി. അവർ സ്വർണത്തിന്റെ പർവ്വതം തന്നെ വ്യയം ചെയ്താലും ആ സാഹോദര്യം അവർക്ക് ലഭിക്കുന്നില്ല ഏതൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവർക്ക് ലഭിച്ചിരുന്നത്. ഇതുപോലെ അല്ലാഹു തആല ഈ പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള സാഹോദര്യ ബന്ധം ലോകത്ത് സ്ഥാപിക്കുന്നതായിരിക്കും. പറഞ്ഞു, അല്ലാഹു തആലയിൽ എനിക്ക് വളരെ വലിയ പ്രതീക്ഷകളുണ്ട്. അവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ജായിദുല്ലദീന തബഊക ഫൗഖല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ, അതായത് നിന്നെ പിൻപറ്റിയവർക്ക്, നിഷേധിച്ചവർക്ക് മേൽ ഖിയാമത്ത് നാൾ വരെ മേൽക്കോയ്മ നൽകുന്നതായിരിക്കും, ഉയർച്ച നൽകുന്നതായിരിക്കും, മുൻപന്തിയിൽ നിർത്തുന്നതായിരിക്കും. പറയുന്നു, ഞാൻ തീർച്ചയായും അറിയുന്നു അവനൊരു ജമാഅത്ത് സ്ഥാപിക്കും, ഖിയാമത്ത് വരെ നിഷേധികളിൽ ആധിപത്യം പുലർത്തും. എന്നാൽ ഈ ദിവസങ്ങൾ പരീക്ഷണങ്ങളുടെ ദിവസങ്ങളാണ്, ബലഹീനതയുടെ ദിവസങ്ങളാണ്. ആ കാലം ബലഹീനതയുടെ കാലമായിരുന്നു. ഇക്കാലത്ത് വീണ്ടും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അഹമ്മദികൾ ഇക്കാര്യത്തിൽ ദൃഷ്ടി പതിപ്പിക്കേണ്ടതാണ്. അതായത് അവരുടെ ബലഹീനതയുടെ അവസ്ഥകൾ, ഭരണകൂടവും നിയമസഭയും ഭരണകർത്താക്കളും അവർക്കെതിരിൽ മുമ്പത്തേക്കാൾ ഉപരി ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി തങ്ങളുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, ഇത് ബലഹീനതയുടെ ദിനങ്ങളാണ്, എല്ലാ ഓരോരുത്തർക്കും അവസരം ലഭിക്കുന്നു. അവർ തങ്ങളുടെ പരിഷ്കരണം നടത്തുക, തന്റെ അവസ്ഥകളിൽ മാറ്റം വരുത്തുക. നോക്കൂ, ഒരാൾ മറ്റൊരാളുടെ പരാതി പറയൽ, ഹൃദയം വേദനിപ്പിക്കൽ, കഠിന പദങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിക്കൽ ബലഹീനരെയും അശരണരെയും നിന്ദരായി കാണുക കഠിന പാപമാണ്. നിങ്ങളിൽ ഒരു പുതിയ സാഹോദര്യം, പുതിയ സുഹൃത് ബന്ധം സ്ഥാപിതമായിരിക്കുന്നു. കഴിഞ്ഞ സമ്പ്രദായം മുറിഞ്ഞുപോയിരിക്കുന്നു. അള്ളാഹു ഒരു പുതിയ സമുദായം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ സമ്പന്നർ, ദരിദ്രർ, കുട്ടികൾ, യുവാക്കൾ, വൃദ്ധർ, എല്ലാ തരത്തിലുമുള്ളവരും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ ബാധ്യതയാണ് അവർ തങ്ങളുടെ ആദരണീയരായ സഹോദരന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. സമ്പന്നരുടെ ബാധ്യത അവർ പാവപ്പെട്ടവരെ സഹായിക്കട്ടെ. അവരെ യാചകരും നിന്ദരുമായി കാണരുത്. എന്തുകൊണ്ടെന്നാൽ അവരും സഹോദരരാണ്. എന്നാൽ പിതാക്കൾ വേറെ വേറെയാണെങ്കിലും നിങ്ങളെല്ലാവരുടെയും ആത്മീയ പിതാവ് ഒന്നാണ്. അവ ഒരേ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അവിടുന്ന് നമ്മുടെ പരിഷ്കരണത്തിനായി തന്റെ ഗ്രന്ഥം കിസ്റ്റീനുവ് പഠിക്കേണ്ടതിലേക്ക് ഊന്നൽ നൽകി. അത് വീണ്ടും വീണ്ടും വായിക്കേണ്ടതിലേക്ക് ശ്രദ്ധ ചെലുത്തി. ഒരിടത്ത് അവിടുന്ന് പറയുന്നു, ഞാൻ പല പ്രാവശ്യം തന്റെ ജമാഅത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ ഈ ജമാഅത്തിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കരുത്. ഇതിന്റെ യാഥാർത്ഥ്യം വരെ എത്തുന്നതുവരെ രക്ഷയില്ല. പുറന്തോടിൽ ക്ഷമിച്ചു നിൽക്കുന്നവന് കഴമ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. കേവലം ബാഹ്യ രൂപം നോക്കുന്നത് മതിയായതല്ല. അതിലുള്ളിലുള്ള വസ്തു നേടുന്നതിന് വേണ്ടി ശ്രമിക്കുക. പറയുന്നു, മുരീദ് സ്വയം പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ പീറിന്റെ ഭക്തി അവന് ഒരു ഗുണവും ചെയ്യില്ല. ഒരു വൈദ്യൻ ആർക്കെങ്കിലും ഒരു കുറിപ്പടി നൽകുമ്പോൾ ആ കുറിപ്പടി വാങ്ങി സൂക്ഷിച്ചു വച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഏതുപോലെ എന്നാൽ വൈദ്യനോട് കുറിപ്പടി വാങ്ങി അത് ഉപയോഗിക്കാതെ ഞാൻ സുഖപ്പെട്ടില്ലെന്ന് പറയുന്നത് പോലെ. ഇതേ അവസ്ഥയാണ് ആത്മീയ രോഗികളുടേതും. കാര്യങ്ങൾ കേട്ടിട്ടും പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. പറയുന്നു, ഒരു പ്രയോജനവുമില്ല. എന്തുകൊണ്ടെന്നാൽ പ്രയോജനം അതിൽ എഴുതിയിട്ടുള്ളത് പ്രാവർത്തിക്കുന്നതിന്റെ ഫലിതമായിരിക്കും. അതിൽ അവർ സ്വയം വിട്ടു നിൽക്കുകയാണ്. പറയുന്നു, കിസ്തിനൂഹ് വീണ്ടും വീണ്ടും പാരായണം ചെയ്യുക, അതനുസരിച്ച് തന്നെ ആക്കിത്തീർക്കുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും ആരാണോ തന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചത് അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. പറയുന്നു, ഇങ്ങനെ ആയിരക്കണക്കിന് കള്ളന്മാർ, വ്യഭിചാരികൾ, ദുഷ്ടന്മാർ, മദ്യപാനി, ദുർവൃത്തർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണെന്ന് വാദിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അവരങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഉമ്മത്തി എന്നാൽ അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങൾ പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്നവരാണ്. പിന്നെ ക്രിസ്തുനൂഹ് ജമാഅത്തുകളിൽ വായിച്ചു കേൾപ്പിക്കേണ്ടതിനും അതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതിലേക്കും ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നു, ക്രിസ്തുനൂഹിൽ ഞാൻ എന്റെ അധ്യാപനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എല്ലാ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ ഓരോ പട്ടണത്തിലെ ജമാഅത്തും സമ്മേളനങ്ങൾ നടത്തി എല്ലാവർക്കും ഇത് കേൾപ്പിക്കേണ്ടതാണ്. ഒരു പരിശ്രമിയും ഒഴിവുമുള്ള വ്യക്തിയെ അയച്ചുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുക. ഇങ്ങനെ തന്നെ വിതരണം ചെയ്യുവാനാണെങ്കിൽ 50,000 കോപ്പി മതിയാകുന്നതല്ല. ഈ രീതിയിൽ ഇതിന്റെ പ്രചാരണവും നടക്കും. നാം ആഗ്രഹിക്കുന്ന ഐക്യത ജമാഅത്തിൽ സ്ഥാപിതമാകുന്നതാണ്. അതിനായി ഇത് വായിക്കുന്നതിനും കേൾക്കുന്നതിനും ജമാഅത്തുകളിൽ ഏർപ്പാട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ MTA വായിക്കേണ്ട ഏർപ്പാട് വേണ്ടതാണ്. എല്ലാ ഓരോരുത്തരും ഇതിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. സ്വയം വായിക്കേണ്ടതാണ്. ഇത് പ്രാവർത്തികമാക്കേണ്ടതിന് പരിശ്രമിക്കേണ്ടതുമാണ്. തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ അഹമ്മദിയുടെ അടയാളമായി പറഞ്ഞുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ജോലി ഇപ്പോൾ ദുആ, പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ, ആത്മാവിന്റെ പരിഷ്കരണം, ശുദ്ധീകരണം എന്നതിൽ മുഴുകിയിരിക്കലാണ്. ഈ രീതിയിൽ തങ്ങളുടെ ലക്ഷ്യം ഉറപ്പിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും ഏതൊന്നിന്റെ വാഗ്ദാനമാണ് നൽകിയിരുന്നത്? എന്നോട് അള്ളാഹുവിന്റെ വലിയ വലിയ വാഗ്ദാനമാണുള്ളത്, പ്രവചനങ്ങളാണുള്ളത്, എങ്കിലും ഉറപ്പുണ്ട് അത് പൂർത്തിയാകുമെന്ന്. എന്നാൽ നിങ്ങൾ വെറുതെ അതിൽ മതിമറന്നു പോകരുത്. എല്ലാ തരത്തിലുള്ള അസൂയ, പക, ദേഷ്യം, പരദൂഷണം, വഞ്ചന, കപടത, കളവ്, പക, അഹങ്കാരം എന്നിവയുടെ ആന്തരിക ബാഹ്യ മാർഗങ്ങൾ, അലസത തുടങ്ങിയവയിൽ നിന്ന് രക്ഷപ്പെടുക. നല്ലവണ്ണം ഓർമ്മിക്കുക, ശുഭപര്യവസാനം എപ്പോഴും മുത്തഖികളുടേതായിരിക്കും. ഏതുപോലെ എന്നാൽ അള്ളാഹു തആല പറയുന്നു, വല്ലാഖിബത്തുലിൽ മുത്തഖീൻ, അതുകൊണ്ട് മുത്തഖി ആകുന്നതിന് വേണ്ടി ചിന്തിക്കുക. ശുഭപര്യവസാനം മുത്തഖികളുടേതാണ്. അള്ളാഹു തആല നമ്മെ യഥാർത്ഥ അഹമ്മദിയാക്കുന്നതിനും അവിടുത്തെ ആദ്യാപരങ്ങളിൽ ചലിക്കുന്നതിനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആലയുടെ അവകാശങ്ങൾ നൽകുന്നവരുമാകട്ടെ. അവന്റെ തൃപ്തി നേടുന്നവരാക്കുമാക്കട്ടെ. തന്റെ പ്രവർത്തികളുടെ പരിഷ്കരണം നടത്തുന്നവരുമാക്കട്ടെ. തങ്ങളുടെ അറിവിന്റെ വർധനവിലേക്കായി ശ്രദ്ധിക്കുന്നവരുമാക്കട്ടെ. അള്ളാഹുവിന്റെ ദാസന്മാരുടെ അവകാശങ്ങൾ കൊടുക്കുന്നവരുമാക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലെ അവസ്ഥകളെക്കുറിച്ചും ദുആ ചെയ്യുക. പാകിസ്ഥാനികൾ സ്വയവും തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അവരെയും എല്ലാ അക്രമങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കട്ടെ. പ്രത്യേകിച്ച് രാജ്യത്തിനകത്തും ഫസാദ് വ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാമത് മൗലവികൾ കാരണമായി അള്ളാഹു തആല ഇവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും രാജ്യത്തെയും രക്ഷിക്കുമാറാകട്ടെ. സാധാരണയമായി ലോകത്തിനായി ദുആ ചെയ്യുക. വളരെ വേഗത്തിൽ യുദ്ധത്തിലേക്ക് കുതിക്കുകയാണ്. റഷ്യയും അമേരിക്കയും ഇരുഭാഗത്തും തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇവർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. പേര് ഞങ്ങൾ പീഡിതരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനായി ആഗ്രഹിക്കുകയാണെന്നാണ്. വാസ്തവത്തിൽ ഇത് പീഡിതരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന്റെ പേരിൽ, അതിൽ മുസ്ലിം രാജ്യങ്ങളുമുണ്ട്, മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല മുസ്ലിങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. ഇവരിൽ നിന്ന് സഹായം തേടാതെ സ്വയം തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നവരാകട്ടെ. തങ്ങളുടെ ജനങ്ങളുടെ അവകാശങ്ങൾ നൽകുന്നവരാകട്ടെ. ജനങ്ങൾ തങ്ങളുടെ ഭരണകൂടങ്ങളുടെ അവകാശങ്ങൾ നൽകുന്നവരാകട്ടെ. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്ലാമിന്റെ പേരിൽ കൊല നടത്തുന്നു. അള്ളാഹു തആല ഇവരെയും പിടിക്കുമാറാകട്ടെ. ഇരുവിഭാഗത്തിനും ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. എല്ലാറ്റിനുമുപരിയായി ഇവർ കാലത്തിന്റെ ഇമാമിനെ അംഗീകരിക്കുന്നവരാകട്ടെ. ഇതല്ലാതെ ഇനി മറ്റൊരു വഴിയുമില്ല ഇവർ രക്ഷപ്പെടുന്നതിന്. ഈ രീതിയിലാണ് ഇവരുടെ രക്ഷ. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. മുസ്ലിങ്ങൾ ഈ അക്രമങ്ങൾക്ക് ഇരയാകാതെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അനുസരിച്ച് സ്നേഹം പ്രേമത്തോടെ സാഹോദര്യത്തിന്റെ അധ്യാപനത്തെ വ്യാപിപ്പിക്കുന്നവരാകട്ടെ. അള്ളാഹുവിന്റെ അവകാശങ്ങൾ അർപ്പിക്കുന്നവരാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.